2024 ഒക്ടോബർ 23 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. നോക്കുവിൻ്റെ സഹാക്കളെ, നമ്മൾ വന്ന വീതിയിൽ. സത്യനാഥൻ എഴുതുന്നു, സർക്കാരിനെയും ജനങ്ങളെയും ഔദ്യോഗിക ജീവിതത്തിലുടനീളം നിസ്വാർത്ഥമായി സേവിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പത്തനംതിട്ട വരെ പോയില്ല, സ്വാന്തന വാക്കുകൾ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നവരുമുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 1990കൾ മുമ്പ് വരെ ജനം എന്ത് ചിന്തിക്കുന്നുവോ ഏറെക്കുറെ സമാന രീതിയിലായിരുന്നു CPMന്റെ നിലപാടും പ്രതികരണങ്ങളും. എന്നാൽ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള വിഭാഗീയത വർദ്ധിച്ചതോടെ പാർട്ടി രണ്ട് തട്ടിലായി. ഗ്രൂപ്പിസം ശക്തി പ്രാപിച്ചതോടെ പരമാവധി പാർട്ടിക്കാരെ ഒപ്പം നിർത്താനുള്ള വ്യഗ്രതയായി. ആ കൂട്ടത്തിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരും മണൽ മാഫിയക്കാരുമൊക്കെ പാർട്ടിയുടെ ഭാഗമാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റികൾ ഒക്കെ സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരുടെ പക്ഷത്തായി. എല്ലാവരുമല്ലെന്ന് ഓർക്കണം. പ്രബല വിഭാഗം. പണ്ടൊക്കെ പാർട്ടി ഫണ്ട് പിരിക്കുമ്പോൾ ഓരോ വീടുകളിലും കയറുമായിരുന്നു. ഓരോ ചില്ലറത്തൊട്ടും പാർട്ടിക്ക് വലുതായിരുന്നു. ജനകീയ അടിസ്ഥാനത്തിലുള്ള പാർട്ടി എന്ന് വെറുതെ പറഞ്ഞതായിരുന്നില്ല. ഇന്ന് പിരിവ് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഓരോ കമ്മിറ്റിക്കും നൽകിയിട്ടുള്ള കോട്ട പിരിക്കാൻ എളുപ്പം സാധിക്കും. സ്ഥലത്തെ ഒന്നോ രണ്ടോ മുതലാളിമാരെ കണ്ടാൽ കോട്ട തികയും. പാവപ്പെട്ടവരെ കാണാൻ എന്തിനു നടന്നു മെനക്കെടണം. മാത്രമല്ല, ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും പാർട്ടിയെയും ഭരണത്തെയും സംബന്ധിച്ച വിലയിരുത്തലുകളുടെ പഴി കേൾക്കുന്നത് ഒഴിവാകുകയും ചെയ്യും. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുകയായിരുന്നു. ബേസ് വോട്ടുകൾ ചോർന്ന് എന്ന് ഇപ്പോൾ പാർട്ടി വിലയിരുത്തുന്നതിന്റെ കാരണം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കേന്ദ്ര കമ്മിറ്റി പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ നേതാക്കളുടെ ധാർഷ്ട്യം ഉൾപ്പെടെ പാർട്ടിക്ക് സംഭവിച്ച വീഴ്ചകൾ നോക്കിയാൽ മതി. തെറ്റുകൾ വളരെ വൈകി തിരുത്തുന്നതാണ് ഇന്നത്തെ പാർട്ടിയുടെ ശൈലി. ജനം അപ്പോഴേക്കും സഹികെട്ട് നിരാശരായി കഴിഞ്ഞിരിക്കും. തെറ്റുതിരുത്തി പാർട്ടിയെ നവീകരിക്കും എന്ന് എത്രയോ പ്രമേയങ്ങൾ പാസാക്കിയിരുന്നു. എന്നിട്ട് എന്തായി? നവീൻ ബാബു എന്ന ADMന്റെ ദൗർഭാഗ്യകരമായ മരണം സംഭവിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PP ദിവ്യയെ നീക്കി എന്നല്ലാതെ അവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഇത് എഴുതുന്ന ചൊവ്വാഴ്ച വൈകുന്നേരം വരെയും പോലീസ് തയ്യാറായിട്ടില്ല. ദിവ്യക്കൊപ്പമല്ല എന്ന് LDF യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതായി വാർത്തകൾ വന്നു. ഇത് വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് ദിവ്യയെ പോലീസ് ചോദ്യം ചെയ്യുന്നില്ല? ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയിട്ടും അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പൊതുജനം സംശയിക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രിയാണല്ലോ. അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് പോലീസിനെ നിയന്ത്രിക്കുന്നവരുടെ സംശയത്തിലാണോ ദിവ്യ? ഇതാണ് ആദ്യം പറഞ്ഞത്. പൊതുസമൂഹത്തിന്റെ മനസാക്ഷി പ്രതീക്ഷിക്കുന്നത് എന്തോ അതിനെതിരായിട്ടായിരിക്കും നിലപാട്. പൊതുമനസാക്ഷിക്കൊപ്പം പോകാൻ പറ്റില്ലെന്ന നിലപാടാണ് ഭരണ നേതൃത്വത്തിന് ഉള്ളതെന്ന് തോന്നുന്നു. ഉപതെരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ദിവ്യയ്ക്ക് സ്ഥാനചലനം ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിക്കുന്നവരുമുണ്ട്. സർക്കാരിനെയും ജനങ്ങളെയും ഔദ്യോഗിക ജീവിതകാലത്തുടനീളം നിസ്വാർത്ഥമായി സേവിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പത്തനംതിട്ട വരെ പോയില്ല, സ്വാന്തന വാക്കുകൾ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നവരുമുണ്ട്. കണ്ണൂരിലെ പിണറായിക്കടുത്ത് പാർപ്പറത്ത് രൂപീകരിച്ച പാർട്ടിയാണിത്. AK ഗോപാലനും KPR ഗോപാലനും CH കണാരനും പാട്ടിയം ഗോപാലനും MB രാഘവനും മുതൽ പിണറായി വിജയൻ വരെയുള്ള കരുത്തരായ നേതാക്കളെ സംഭാവന ചെയ്ത നാട് ഇന്ന് പാർട്ടിയുടെ പതനത്തിന് വഴി തെളിക്കുന്ന സംഭവങ്ങളാൽ ചർച്ച ചെയ്യപ്പെടുന്നു. കണ്ണൂരിൽ നിന്ന് ഉയരുന്ന പ്രശ്നങ്ങൾ ഓരോന്നും പാർട്ടിക്ക് തലവേദനയായി തുടങ്ങിയിട്ട് നാളുകളായി. ഭരണവും പാർട്ടിയും എല്ലാം കണ്ണൂരിൽ കേന്ദ്രീകരിക്കുന്നു. അവിടുത്തെ നേതാക്കൾ പലരും ഓരോ പരമാധികാര റിപ്പബ്ലിക്കുകളായി നിലകൊള്ളുന്നു. അവരെ ചുറ്റിപ്പറ്റിയുള്ള വിഭാഗീയതയാണ് CPM ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പാർട്ടിക്കും ഭരണത്തിനും ഉള്ളിലെ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്തുനിന്ന് തന്നെ പുറത്തുവരുന്ന സ്ഥിതി. പഴയ വിഭാഗീയത മാറി പുതിയ വിഭാഗീയത വന്നെന്ന് മാത്രം. ഇപ്പോൾ നടന്നുവരുന്ന സമ്മേളനങ്ങളിൽ ചിലത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നുവെന്ന വാർത്ത വരുന്നു. അതും ഓരോ ജില്ലാതല വിഭാഗീയതയുടെ ലക്ഷണങ്ങളാണ്. അധികായന്മാർ അണിനിരുന്നിരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ യുവതലമുറ കൈയടക്കി. അതിനെ തെറ്റുപറയാൻ കഴിയില്ല. പുതുരക്തം ഇല്ലാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകില്ല. പക്ഷേ അവരിൽ ജനകീയർ, മാസ് ലീഡർ എന്ന് പറയുന്നവർ എത്രയെന്ന ചോദ്യം ബാക്കിയാവുന്നു. തലക്കനത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഇരുമ്പ് ചട്ട അണിഞ്ഞവരാണ് അവരിൽ ചിലരെന്ന് പറയുന്നത് പാർട്ടിക്കാർ തന്നെയാണ്. സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാബ്ലോ നെരൂദ എഴുതിയ I Explain Something എന്ന കവിതയിൽ കം ആൻഡ് സീ ദ ബ്ലഡ് ഇൻ ദ സ്ട്രീറ്റ് എന്ന് പറയുന്നുണ്ട്. വരൂ, ഈ തെരുവിലെ രക്തം കാണൂ എന്ന വരികൾ നെഞ്ചിലേറ്റിയവരെ അതിപ്പോൾ തിരിഞ്ഞു കാണുന്നേയില്ലെന്ന് അവർ തന്നെ ചിന്തിക്കണം. അനീതി കാണുമ്പോൾ തെരുവിൽ അതിനെ ചോദ്യം ചെയ്യുന്നവരുടെ മൗനം തന്നെയാണ് ഉദ്ദേശിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, നവീൻ ബാബുവിന്റെ മരണം കേരളത്തിലെ ഉള്ളൊലിച്ച സംഭവമാണ്. അതിൽ നീതി നടപ്പാക്കാതെ സംരക്ഷണമാണ് ഒരുക്കുന്നതെങ്കിൽ നഷ്ടപ്പെടുന്നത് പാർട്ടിക്കുള്ള ജനങ്ങളുടെ സംരക്ഷണമായിരിക്കും. ഈ പാർട്ടിക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുന്നവരുണ്ട്. ആയിരക്കണക്കിന് സഹാക്കൾ ജീവരക്തം കൊണ്ട് ചുവപ്പിച്ച വീതിയിലൂടെ കടന്നു വന്ന പാർട്ടി ഇന്ന് അതിൻ്റെ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ വക്കിലാണ്. PV അൻവറിൽ നിന്നും പാഠം പഠിക്കാതെ എന്തുകൊണ്ട് സരിനെ പാലക്കാട് നിർത്തി? പാർട്ടിക്കായി ജീവിതം സമർപ്പിച്ചവരെല്ലാം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കളത്തിന് പുറത്താക്കുന്നു. ഇതെന്ത് മറിമായം എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറയുന്നത് ഇതിനാലാണോ?